കോട്ടയം ക്രിസ്ത്യൻ അസംബ്ലിയിലെ മീറ്റിംഗുകളിൽ ബ്രദർ ജോജി ടി സാമുവൽ നൽകിയ സന്ദേശങ്ങൾ. ഈ ആത്മീയ സന്ദേശങ്ങൾ നിങ്ങളുടെ ക്രിസ്ത്യ ജീവിതത്തെ പരിപുഷ്ടവും മൂല്യമുള്ളതുമാക്കി തീർക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മൌലിക സത്യങ്ങൾ എന്ന ഈ സിഡി പ്രിയ ശ്രോതാക്കൾക്കായി സമർപ്പിക്കുന്നു.
കർത്താവായ യേശുക്രിസ്തു അവിടുന്ന് ഈ ഭൂമിയിലായിരുന്നപ്പോൾ അവിടുന്ന് തന്റെ ശിഷ്യന്മാരോട് സംസാരിക്കുകയുണ്ടായി. മത്തായി എഴുതിയ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിലെ വളരെ നീണ്ട ഒരു പ്രഭാഷണം കർത്താവ് നടത്തിയതായിട്ട് നാം കാണുന്നു. ഗിരിപ്രഭാഷണം എന്നറിയപ്പെടുന്ന ഈ ഭാഗം, സത്യത്തിന് ആ ഭാഗത്ത് നിന്ന് എത്രയോ കുറച്ചു മാത്രമാണ് ആളുകളെ പ്രസംഗിക്കുന്നത്. എന്തുകൊണ്ടാണ് കർത്താവിന്റെ ഗിരിപ്രഭാഷണത്തിൽ നിന്ന് അല്ലെങ്കിൽ പർവ്വത പ്രസംഗത്തിൽ നിന്ന് ഉള്ള പ്രസംഗങ്ങൾ, അതിനെക്കുറിച്ചുള്ള ചിന്തകൾ ഇന്ന് വളരെ കുറവായിരിക്കുന്നത്? എനിക്ക് തോന്നുന്നു ഇന്ന് ആത്മീയത എന്ന് പറയുന്നത് ഒത്തിരി ബാഹ്യമായി പോയിട്ടുണ്ട്, ഒത്തിരി ബാഹ്യമായി പോയിട്ടുണ്ട്, ഒത്തിരി കാണാവുന്ന വിധത്തിലായി പോയിട്ടുണ്ട്. അങ്ങനെ വന്നുവന്ന് ആത്മീയത എന്ന് പറയുന്നത് കാണുന്ന ചില കാര്യങ്ങളാണ് എന്നുള്ള നിലയിൽ ആയി പോയതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു അവിടുന്ന് ആന്തരികമായ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ പർവ്വത പ്രസംഗത്തിലെ ഗിരിപ്രഭാഷണത്തിലെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇതിനൊരു പ്രസക്തിയൊന്നുമില്ല എന്ന് ചിലരെ ചിന്തിക്കാറുണ്ട്. കർത്താവായ യേശുക്രിസ്തു ഈ പ്രസംഗം നടത്തിയിരുന്ന കാലഘട്ടവും ഇതുപോലെയുള്ള ഒരു കാലഘട്ടമായിരുന്നു. അന്ന് ദൈവത്തിന്റെ ആലോചനകൾ അത് ഇസ്രായേൽ മക്കൾക്ക് ഉണ്ടായിരുന്നെങ്കിലും അവരിലെ വളരെ മതഭക്തരായ ആളുകൾ അതിനെയൊക്കെ ഒത്തിരി ബാഹ്യവൽക്കരിച്ചു, ഒത്തിരി പുറമേ കാണുന്ന കാര്യങ്ങളാക്കി തീർത്തു. അതിന്റെ ആന്തരികമായ ചൈതന്യം, അത് എന്താണ് അർത്ഥമാക്കുന്നത്, നമ്മുടെ ഹൃദയത്തിൽ മറഞ്ഞിരിക്കുന്ന തലത്തിൽ നടക്കേണ്ട അതിന്റെ ഒരു ക്രിയ, ഈ കാര്യങ്ങളെക്കുറിച്ചൊരു ബോധമില്ലാതെ അതിനെ ഒത്തിരി ഒത്തിരി കാണാവുന്ന ചടങ്ങുകളാക്കി തീർത്തു. അന്നത്തെ കാലത്തെ പരീശന്മാരെ അവരെ പുറത്തെവിടെയെങ്കിലും പോയി വന്നാൽ വളരെ സമയമെടുത്ത് വളരെ ഒരു ആചാരമെന്നുള്ള ഓട്ടിലെ കൈയും മുഖവും ദേഹവും ഒക്കെ കഴുകും. ചന്തയിൽ പോയിട്ട് വന്നാൽ കുളിച്ചിട്ട് മാത്രമേ ഭക്ഷണം കഴിക്കുകയുള്ളൂ. കാണാവുന്ന അങ്ങനെ വിശുദ്ധിയുടേതായ ഒത്തിരി പരിവേഷങ്ങൾ അവർക്കുണ്ടായി. പക്ഷെ ഇതേ ആളുകൾ തന്നെ എന്ത് ചെയ്തു, അവരുടെ ഉള്ളില് ഈ വിശുദ്ധി ഇല്ലാതെ പോയി. അതുകൊണ്ട് കർത്താവ് അവരെ നോക്കി പറഞ്ഞു, നിങ്ങള് വെള്ള തേച്ച ശവക്കല്ലറകൾ പോലെയാണ്. ശവക്കല്ലറ ഇപ്പോഴത്തെ കാലത്ത് സെമിത്തേരിയിലൊക്കെ പോയാലോ വളരെ മനോഹരമാണ്, പഴയ കാലം പോലെയല്ല. നല്ല പൂത്തോട്ടമൊക്കെ വെച്ച് പിടിപ്പിച്ച് നമുക്കവിടെ ഒരു പാർക്കിൽ ഇരിക്കാൻ തോന്നുന്നത് പോലെ അവിടെ തോന്നും. കാറ്റുമൊക്കെ കൊണ്ട് വർത്തമാനമൊക്കെ പറഞ്ഞ് ചെടികളും പൂക്കളും നല്ല സിമിന്റ് കൊണ്ട് വാർത്ത, മാറബിള് കൊണ്ട് വാർത്തയൊക്കെ നല്ല കല്ലറകളിലൊക്കെ ഇരുന്ന് വർത്തമാനം പറയാൻ തോന്നും. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോ ഈ കല്ലറ, നമ്മൾ ഇരിക്കുന്ന ഈ മാർബിൾ കല്ലറയുടെ അകത്തെന്താണ് എന്ന് നമ്മൾ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു പോയാൽ നമ്മൾ ഇരുന്ന വേഗത്തിൽ അവിടെ നിന്ന് ചാടി എണീക്കും. എന്താ ഇതിന്റെ അകത്തുള്ളത്? അസ്ഥിയും ഉണങ്ങിയതും അഴുകിയതും തലയൊട്ടിയും എല്ലും മുടിയും അങ്ങനെ പല കാര്യങ്ങളാണ് അതിനുള്ളിലുള്ളത്. ഈ പരീശന്മാരെ സംബന്ധിച്ചിടത്തോളം പുറത്തു പോയിട്ട് വന്നാൽ കൈ കഴുകിയിട്ടേ അവര് ഭക്ഷണം കഴിക്കുകയുള്ളൂ, എത്ര നല്ല കാര്യം. പക്ഷേ ആ നിർബന്ധം ഉള്ളില് വിശുദ്ധിയുടെ കാര്യത്തിൽ അവർക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, നിങ്ങള് വെള്ള തേച്ച ശവക്കല്ലറകളാണ് എന്ന് പറഞ്ഞു. നോക്കുക, നമ്മുടേത് പോലെ ഒരു കാലഘട്ടത്തിലാണ് കർത്താവ് ഈ പ്രസംഗം നടത്തിയത്. ഇന്നും ക്രിസ്തീയതയെ ഒത്തിരി ബാഹ്യവൽക്കരിച്ചിരിക്കുക, അതിന്റെ ആന്തരികമായ കാര്യങ്ങൾ പലപ്പോഴും കൈമോശം വന്നിരിക്കുക. നമുക്ക് കർത്താവ് പറഞ്ഞ പർവ്വത പ്രസംഗത്തിലെ ഒരു വചനം വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 7 അതിന്റെ ആദ്യത്തെ വചനം, നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്, നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കും, നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും. നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മള് വിധിക്കപ്പെടാതിരിക്കണം എന്നുള്ളത് നമ്മുടെ ആഗ്രഹമാണ്. അങ്ങനെ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യരുത്? നമ്മൾ ആരെയും വിധിക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്നു. നമ്മൾ സാധാരണ കർത്തൃമേശയിലെ സമയത്ത് വായിക്കാറുള്ള ഒരു ഭാഗമുണ്ടല്ലോ, ഒന്ന് കൊരിന്ത്യർ അതിന്റെ 11-ാം അധ്യായം അതിന്റെ 31-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. നോക്കാം, ഈ രണ്ട് വചനങ്ങളും നമ്മൾ പെട്ടെന്ന് വായിച്ചു പോകുമ്പോൾ ഒരുപോലെയാണെന്ന് നമുക്ക് തോന്നും. പക്ഷെ രണ്ടും രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വചനത്തിൽ പറയുന്നത് നമ്മൾ മറ്റുള്ളവരെ വിധിക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 1 കൊരിന്ത്യർ 11:31 വരുമ്പോഴോ നമുക്കൊരാളെ വിധിക്കാം. ആരെ വിധിക്കാം? നമ്മളെ തന്നെ വിധിക്കാം. വിധിക്കണമെന്ന് നിർബന്ധമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത. എന്താ, നിങ്ങൾക്ക് വിധിക്കാൻ ഒരാളുണ്ട്. ആരാ ഉള്ളത്? നിങ്ങൾ തന്നെ. നോക്കുക, ഈ രണ്ട് കാര്യങ്ങളാണ് രണ്ടിലും പറഞ്ഞിരിക്കുന്നത്. നാം അങ്ങനെ ചെയ്താൽ നാം വിധിക്കപ്പെടുകയില്ല. പ്രിയമുള്ളവരെ, നിങ്ങളും ഞാനും വിധിക്കപ്പെടാതിരിക്കാൻ ആഗ്രഹിക്കുന്നു. ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ രണ്ട് കാര്യം വേണം. 1, നാം നമ്മെ തന്നെ വിധിക്കണം. 2, നാം മറ്റുള്ളവരെ വിധിക്കരുത്. ഈ രണ്ട് കാര്യങ്ങളാണ് ഈ രണ്ട് വാക്യങ്ങളോട് ചേർത്ത് നമുക്ക് ചിന്തിക്കാവുന്നത്. ഈ വിധിക്കരുത്, നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. മറ്റുള്ളവരെ വിധിക്കാതിരുന്നാൽ നിങ്ങൾ വിധിക്കപ്പെടുകയില്ല എന്ന് ഈ രണ്ടിടത്തും പറയുമ്പോൾ ആരാണ് വിധിക്കുന്നത്? വിധിക്കുക എന്ന് പറയുന്നത് ഒരു കോടതി ഭാഷയാണ്. ജഡ്ജ് ചെയ്യുക. നമ്മളെ ആരെങ്കിലും ജഡ്ജ് ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? നമ്മളാരെങ്കിലും അങ്ങോട്ട് ജഡ്ജ് ചെയ്യാറുണ്ടോ? വിധിക്കുക എന്നുള്ള ആ വലിയ വലിയ പദത്തിന് താഴെ നമ്മളെ മറ്റൊരാളെ കുറിച്ച് നമ്മൾ ഉള്ളിലെ രൂപീകരിക്കുന്ന അഭിപ്രായങ്ങൾ, നമ്മൾ ആ ആളെ കുറിച്ച് ചില ചിന്തകൾ, നമുക്ക് ചില കാര്യങ്ങളുണ്ടല്ലോ, ചില വിധികളുണ്ടല്ലോ, അതങ്ങനെ നടക്കുള്ളൂ എന്നുള്ള മട്ടിലുള്ള ചില പ്രസ്താവനകൾ, അതാണ് വിധി എന്ന് പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തു നസറത്തിൽ നിന്ന് വരുന്നു എന്ന് കേട്ടപ്പോ ഒരു ശിഷ്യൻ പെട്ടെന്ന് പറഞ്ഞു, നസറത്തിൽ നിന്ന് വല്ല നന്ദി വരുമോ? ഒന്നും നടക്കാൻ പോകുന്നില്ല. ചില ആളുകളെ കുറിച്ച് നമ്മൾ വിചാരിക്കുകയല്ലേ, അവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല, അവിടെ നന്നാകാൻ പോകുന്നില്ല, ഇന്നയാളാണോ? ഓ, അതിൽ നിന്ന് കൂടുതലൊന്നും നമുക്ക് പ്രതീക്ഷിക്കണ്ട. ഈ നിലയിൽ നമ്മൾ പറയുമ്പോൾ നമ്മളൊരു വിധി പ്രസ്താവന നടത്തുകയാണ്, ഒരു ജഡ്ജ്മെന്റ് നടത്തുകയാണ്. പ്രിയമുള്ളവരെ, ഇവിടെ പറയുന്നത് നമ്മൾ ആ നിലയിൽ വിധിക്കപ്പെടാതിരിക്കണമെങ്കിൽ, നമ്മൾ വിധിക്കപ്പെടാതിരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? വിധിക്കപ്പെടുക എന്ന് പറയുമ്പോൾ ആരാലാണ് നമ്മൾ വിധിക്കപ്പെടാതിരിക്കേണ്ടത്? ഞാൻ പലപ്പോഴും വിചാരിച്ചത് മറ്റുള്ളവർ നമ്മളെ വിധിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യരുത്? നമ്മളും അവരെ വിധിക്കരുത് എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അത് വളരെ സാധാരണ നാട്ടുപുറത്തുമൊക്കെ പറയാറുള്ള ഒരു കാര്യമാണ്. നമ്മൾ കൊടുത്താൽ കൊല്ലത്തും കിട്ടും, നമ്മളൊന്ന് ചെയ്താൽ അതിന് പകരം കിട്ടും. നമ്മളവരെ വിധിച്ചാൽ അവർ നമ്മളെ വിധിക്കും, നമ്മളവരെ വിധിച്ചില്ലെങ്കിൽ അവർ നമ്മളെ വിധിക്കില്ല. ആ നിലയിൽ ഒരു കാര്യമല്ല സത്യത്തിൽ പറയുന്നത്. നമ്മൾ വിധിക്കപ്പെടുകയില്ല എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സത്യത്തിൽ ദൈവത്താൽ വിധിക്കപ്പെടുകയില്ല എന്നാണ്. നമ്മൾ ആളുകളെ വിധിച്ചില്ലെങ്കിലും ആളുകൾ എന്ത് ചെയ്യും? നമ്മളെ വിധിക്കും, നമ്മളെ വിധിക്കും, മറ്റാളുകൾ നമ്മളെ വിധിക്കും. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ചില സ്ഥലങ്ങളിലെല്ലാം പോകുമ്പോൾ, ഓ അവരാണോ? നമ്മൾ ഈ ലോകത്തുള്ള ആരെയും വിധിക്കരുത് എന്നൊക്കെ വിചാരിച്ച് ആരെക്കുറിച്ച് ഒരു വിധി പ്രസ്താവന മനസ്സിലില്ലാതെ പോയാലും നമ്മൾ പരിചയപ്പെടുന്ന ചിലർ നമ്മളെക്കുറിച്ച് പറയും, അവരാണോ അവിടെ ഇങ്ങനെയൊക്കെയാണ്, അവർ ഈ നിലയിലുള്ളവരാണ് എന്നുള്ള വിധികൾ നമ്മളെക്കുറിച്ച് നമ്മൾ കേട്ടും കേൾക്കാതെയും നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഇത്രയുമുള്ളവരെ, ഞാൻ പറഞ്ഞു വന്നത് ഒരു കാര്യമാണ്, നാം മറ്റുള്ളവരെ വിധിച്ചാലും വിധിച്ചില്ലെങ്കിലും മറ്റുള്ളവർ നമ്മളെ വിധിച്ചെന്നിരിക്കും, വിധിച്ചില്ലെന്നേ ഇരിക്കും. പക്ഷേ നമ്മെ സംബന്ധിച്ച് പരമപ്രധാനമായ കാര്യം എന്താണ്? ദൈവം നമ്മളെ വിധിക്കരുത്, ദൈവം നമ്മളെ വിധിക്കരുത്. ഇത് ഒരു വാഗ്ദാനമാണ്. 10-ാം സുവിശേഷം 7-ാം അധ്യായത്തിലും നമ്മൾ കണ്ടതും 1 കൊരിന്ത്യരിലും കണ്ടതും ഒരു വാഗ്ദാനമാണ്, ഒരു പ്രോമിസാണ്. ദൈവത്തിന്റെ വാഗ്ദാനം എന്താണ്? നിങ്ങൾ നിങ്ങളെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. നിങ്ങൾ മറ്റുള്ളവരെ വിധിക്കാതെ ഇരുന്നാൽ നിങ്ങൾ വിധിക്കപ്പെടുകയില്ല. ഈ രണ്ട് കാര്യങ്ങളും ദൈവത്തിന്റെ വാഗ്ദാനമാണ്. നമ്മളെ ദൈവത്താല് വിധിക്കപ്പെടരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ തന്നെ വിധിക്കണം. നാം നമ്മെ തന്നെ വിധിച്ചാൽ ദൈവത്താലേ വിധിക്കപ്പെടുകയില്ല. ദൈവം അന്ത്യ ന്യായവിധി ദിവസം ഈ നിലയിലെ ലോകത്തുള്ള ആളുകളെയെല്ലാം ശിക്ഷയ്ക്ക് വിധിക്കും. എന്നാല് കർത്താവിന്റെ രക്തത്താല് വീണ്ടെടുക്കപ്പെട്ട നമ്മളെയും നമുക്കും ആ നിലയിലൊരു ശിക്ഷയുടെ ന്യായവിധി ഇല്ലെങ്കിലും നമുക്ക് പ്രതിഫലം സാധിച്ചു തരികയും ആ നിലയിൽ നമ്മൾ കണക്ക് കൊടുക്കേണ്ട ഒരവസ്ഥ നമുക്ക് അന്ന് ഉണ്ടാകും. പ്രിയമുള്ളവരെ, ഇവിടെ പറയുന്ന വാഗ്ദാനം എന്താണ്? നാം ഇന്ന് നമ്മളെ തന്നെ വിധിച്ചാൽ അന്ന് നിത്യതയില് ദൈവം നമ്മളെ വിധിക്കുകയില്ല എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞ് വ്യക്തമാകുന്നുണ്ടോ നിങ്ങൾക്ക്? അതായത് നാം ഇന്ന് നമ്മളെ തന്നെ വിധിച്ചാൽ നമ്മൾ അന്ന് ദൈവത്തിന് മുമ്പാകെ ഒഴിവുള്ളവരായിരിക്കും. ഓ, ആ രംഗം നിങ്ങൾക്കൊന്ന് ഭാവനയെ കാണാമോ? ദൈവം അന്ത്യ ന്യായവിധി ദിവസം ഇരിക്കുന്നു, ഒരു സഹോദരനെ വിളിക്കുന്നു, ആ സഹോദരനെ കുറിച്ച് ദൈവം ചില കാര്യങ്ങളെല്ലാം പറയുന്നു. നീ ഇന്നത് ചെയ്തത് ശരിയായില്ല, ഇത് ശരിയായില്ല, അത് ശരിയായില്ല. ആ ആളിനെ വിടുന്നു, അടുത്തയാൾ വരുന്നു. ആ ആ ആളിനെ കുറിച്ച് ദൈവം ചില കാര്യങ്ങളെല്ലാം അവന്റെ കണക്ക് നോക്കി ഇന്നത് ശരിയായില്ല, ഇന്നത് ശരിയായില്ല, ഇന്നത് ശരിയായില്ല എന്ന് പറയുന്നു. അവനെ വിടുന്നു. മൂന്നാമത് നിങ്ങളെ വിളിക്കുന്നു. നിങ്ങൾ വരുമ്പോ കണക്ക് നോക്കിയിട്ട് പറഞ്ഞു നിങ്ങൾക്ക് പോകാം, ഒന്നും ഞാനൊന്നും വിധിക്കുന്നില്ല. കാര്യം എന്താ? ഞാൻ ഈ വിധിക്കേണ്ടതെല്ലാം നിങ്ങളെ ജീവിതകാലത്ത് നിങ്ങൾ സ്വയം വിധിച്ചു കഴിഞ്ഞു, അതുകൊണ്ട് ഞാൻ നിങ്ങളെ വിധിക്കുന്നില്ല എന്ന് പറഞ്ഞ് ദൈവം അന്ന് നമ്മളെ ഒഴിവുള്ളവരായിട്ട് വിടുന്നു. ഈ കാര്യത്തിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? അന്ന് ദൈവത്താലെ വിധിക്കപ്പെടാതിരിപ്പാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? താല്പര്യമുണ്ടെങ്കിൽ അതിനൊരു വഴിയാണ് നാം ഇവിടെ 1 കൊരിന്ത്യർ 11:31 കണ്ടത്. നാം എന്ത് ചെയ്യണം? നാം ഇന്ന് നമ്മളെ തന്നെ വിധിക്കണം. നാം ഇന്ന് നമ്മളെ തന്നെ വിധിച്ചാൽ ദൈവം മുമ്പാകെ നാം കുറ്റമില്ലാത്തവരായിട്ട് നമുക്ക് ഇന്ന് ദൈവസന്നിധിയിൽ നിൽക്കാനായിട്ട് കഴിയും. പൗലോസ് ഒരു പടിയൂടെ കടന്നു പറഞ്ഞിട്ടുണ്ട്. പൗലോസ് പറഞ്ഞിട്ടുണ്ട്, 1 കൊരിന്ത്യർ 4 കടന്നു വരുമ്പോൾ പൗലോസ് തന്നെത്താനെ വിധിക്കുന്നത് മൂലം അതിന്റെ 4 വാക്യം, 1 കൊരിന്ത്യർ 4:4 പൗലോസ് പറയുന്നു, എനിക്ക് യാതൊരു കുറ്റത്തെക്കുറിച്ചും ബോധമില്ല. പൗലോസ് ഇവിടെ എന്താ പറഞ്ഞത്? എനിക്ക് യാതൊരു കുറ്റത്തെക്കുറിച്ചും ബോധമില്ല. നല്ലൊരു കാര്യമല്ലേ? ദൈവത്തിന്റെ സന്നിധിയിൽ നാം നിൽക്കുമ്പോ, ഇന്ന് നിൽക്കുമ്പോ, നമുക്ക് ഒരു കുറ്റത്തെക്കുറിച്ചും ബോധമില്ല എന്ന് പറഞ്ഞാൽ എന്താ? എന്നിൽ ഒരു പാപവുമില്ല, ഞാൻ വളരെ പെർഫെക്റ്റ് ആണ് എന്നാണ് പൗലോസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു സാധ്യതയുണ്ടോ? നമുക്ക് ദൈവസന്നിധിയിൽ ഇന്ന് ഒരു കുറ്റത്തെക്കുറിച്ചും ബോധ്യമില്ലാത്തവരായിട്ട് നിൽക്കാനായിട്ട് കഴിയുമോ? അല്ലെങ്കിൽ പാപത്തിന്റെ ലാഞ്ചനയൊന്നും ഇല്ലാത്തവരായിട്ട് നമുക്ക് ദൈവസന്നിധിയിൽ നിൽക്കാനായിട്ട് കഴിയുമോ? പൗലോസ് പറയുന്നത് എനിക്ക് യാതൊരു കുറ്റത്തെക്കുറിച്ചും എനിക്ക് ബോധ്യമില്ല. എന്റെ കോൺഷ്യസ്, എന്റെ മനസാക്ഷി വളരെ വളരെ ക്ലിയറാണ്, വളരെ ക്ലിയറാണ്. ഒന്നിനെ കുറിച്ചും എനിക്ക് ബോധ്യമില്ല. ഒരു തെറ്റും ചെയ്തതായിട്ട് എനിക്ക് ബോധ്യമില്ല. അതുകൊണ്ട് ഞാൻ എന്താണ്? ദൈവത്തിന്റെ സന്നിധിയില് പെർഫെക്റ്റ് ആണ് എന്നുള്ള നിലയില് പൗലോസ് ഇവിടെ പറയുക. അങ്ങനെ മനുഷ്യരുണ്ടോ? നാം ഭൂമിയിൽ ജീവിക്കുന്നിടത്തോളം നമ്മള് പാപമില്ലേ? ഉണ്ട്. പൗലോസ് അത് തന്നെയാണ് അതിന്റെ താഴെ പറയുന്നത്. എനിക്ക് യാതൊരു കുറ്റത്തെക്കുറിച്ചും ബോധമില്ലെങ്കിലും അതിനാൽ ഞാൻ നീതിമാൻ എന്ന് വരികയില്ല, എന്നെ വിധിക്കുന്നത് കർത്താവാണ്. നോക്കുക, കർത്താവ് ദൈവം നമ്മളെ കാണുമ്പോ നമ്മിലെ പാപങ്ങളെല്ലാം ദൈവം കാണുന്നുണ്ട്. പക്ഷേ നമ്മുടെ മുമ്പിൽ നമുക്ക് വെളിച്ചം കിട്ടിയിട്ടുള്ള കാര്യങ്ങളിൽ നാം നമ്മെ തന്നെ വിധിച്ച് നമ്മുടെ മനസാക്ഷി ദൈവമുമ്പാകെ ക്ലിയർ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ കഴിയും? എനിക്ക് ഒരു കുറ്റത്തെക്കുറിച്ച് ബോധമില്ല, ഞാൻ പെർഫെക്റ്റ് ആണ് എന്ന് പറയാനായിട്ട് കഴിയും. ഞാൻ പറഞ്ഞത് വ്യക്തമായോ? അതായത് നമ്മുടെ ജീവിതത്തിലുള്ള കാര്യങ്ങളിൽ ഒരു 10% കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വെളിച്ചമുണ്ട്. ഈ വെളിച്ചമുള്ള കാര്യങ്ങളിൽ നമ്മൾ ദൈവസന്നിധിയിൽ ചെന്ന് നമ്മളെ തന്നെ വിധിച്ച് കർത്താവിന്റെ രക്തത്താലെ കഴുകപ്പെട്ടവരായിട്ട് നിന്നാൽ, ഓ, പൗലോസ് അതിനെ കുറിച്ചാണ് പറയുന്നത്, എനിക്കൊരു കുറ്റത്തെക്കുറിച്ചും ബോധമില്ല. പക്ഷെ അങ്ങനെ 10% എനിക്ക് വെളിച്ചം കിട്ടിയിട്ടുള്ള എന്റെ ജീവിതത്തിലെ 10% ഞാൻ ദൈവമുമ്പാകെ സമർപ്പിച്ച്
ഒരു കുറ്റവും ഇല്ലാത്തവനായിട്ട് ഞാൻ നിൽക്കാനായിട്ട് എനിക്ക് ഈ ഭൂമിയിൽ കഴിയും. പക്ഷെ അങ്ങനെ കഴിയുമ്പോ തന്നെ ദൈവം എന്നെ നോക്കുമ്പോ ബാക്കി മറഞ്ഞിരിക്കുന്ന 90% കാര്യങ്ങളും ദൈവത്തിന് കാണാനായിട്ട് കഴിയും. അതാണ് പൗലോസ് ഇവിടെ ഒരു കടങ്കഥ പോലെ പറഞ്ഞിരിക്കുന്നത്. പൗലോസ് പറയുന്നു, ഞാൻ എന്നെ തന്നെ നോക്കുമ്പോൾ എനിക്കൊരു കുറ്റവുമില്ല. എന്തുകൊണ്ടാണ്? തന്റെ വെളിച്ചം കിട്ടിയിട്ടുള്ള 10% കാര്യത്തിൽ താന് തന്നെ തന്നെ നീതീകരിച്ചു, തന്നെ തന്നെ ദൈവസന്നിധിയിൽ വന്ന് കഴി ശുദ്ധനായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് പൗലോസ് പറയുന്നു, എനിക്ക് ഒരു കുറ്റത്തെക്കുറിച്ച് ഇപ്പോഴും ബോധ്യമില്ല. പക്ഷേ അതങ്ങനെയാണെങ്കിൽ തന്നെ ദൈവം നോക്കുമ്പോ ഇവനില് മറഞ്ഞിരിക്കുന്ന, ഇവന് ബോധ്യമില്ലാത്ത ഒരു 90% കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ദൈവം നോക്കുമ്പോ ഞാൻ നീതിമാനായിരിക്കില്ല, എന്നാൽ എനിക്ക് ഒരു കുറ്റത്തെക്കുറിച്ച് ബോധ്യമില്ല. പ്രിയമുള്ളവരെ, ദൈവം വളരെ നീതിമാനായ ദൈവമാണ്. അവിടുന്ന് നമ്മിലുള്ള പാപങ്ങളെ അവിടുന്ന് കാണുന്നുണ്ട്. അതേസമയം തന്നെ നമുക്ക് വെളിച്ചം കിട്ടാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ദൈവം നമ്മളെ വിധിക്കുകയില്ല. നമുക്ക് വെളിച്ചം കിട്ടിയ കാര്യങ്ങളിൽ നാം ദൈവസന്നിധിയിൽ പൂർണ്ണരായിട്ട് നിൽക്കുന്നോ, ഈ കാര്യം മാത്രമേ ദൈവം നോക്കുന്നുള്ളൂ. നമുക്ക് വെളിച്ചം കിട്ടിയിട്ടുള്ള കാര്യങ്ങളിൽ അതൊരു 10% ആ 10% നാം വിശ്വസ്തരായിട്ട് കഴുകപ്പെട്ടവരായിട്ട് നിന്നാൽ നാം ഒരു തെറ്റ് ചെയ്യാത്ത നീതിമാന്മാരെന്നുള്ള നിലയിൽ ദൈവസന്നിധിയിൽ, ആ നിലയിൽ ഒരു നിൽപ്പുണ്ട് എന്നാണ് പൗലോസ് ഇവിടെ പറയുന്നത്. പൗലോസ് അതുകൊണ്ട് ഈ കാര്യത്തെ വളരെ ഗൌരവമായിട്ട് എടുത്തു. അപ്പോസ്തല പ്രവൃത്തികളിൽ പൗലോസിന്റെ ജീവിതത്തിൽ നിന്ന് നാം ഒരു രംഗം കാണുന്നുണ്ടല്ലോ. അപ്പോസ്തല പ്രവൃത്തി 24-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വചനത്തിൽ പൗലോസ് തന്റെ ഒരു സാക്ഷ്യം പ്രസ്താവിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസാക്ഷി എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കാൻ ഞാൻ ശ്രമിക്കുന്നു. പൗലോസ് പറയുകയാണ്, എനിക്കൊരു കുറ്റത്തെക്കുറിച്ചും ബോധ്യമില്ല. അങ്ങനെ ഒരു കുറ്റത്തെക്കുറിച്ചും ബോധ്യമില്ലാതെ പൗലോസിന് നിൽക്കണമെന്നുണ്ടെങ്കിൽ പൗലോസ് എന്ത് ചെയ്യും? പൗലോസ് എപ്പോഴും തന്റെ മനസാക്ഷി ഓ കുറ്റമില്ലാത്തതായിട്ട് നിൽക്കാനായിട്ട് ദൈവമുമ്പാകെ മനുഷ്യരുടെ മുമ്പാകെ കുറ്റമില്ലാതെ നിൽക്കാനായിട്ട് താൻ ശ്രമിക്കും. പൗലോസ് പറയുക, ഞാൻ ഇന്ന് വരെ ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത ഒരു മനസാക്ഷി ഉണ്ടായിരിക്കാനായിട്ട് ഞാൻ എപ്പോഴും അതിനുവേണ്ടി ശ്രമിക്കുന്നു. ഞാൻ അതിനുവേണ്ടി അതിനാണ് ഞാൻ ഹൃദയം വെച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് പൗലോസ് അങ്ങനെ ഹൃദയം വെച്ചിരിക്കുന്നത്? കാര്യം പൗലോസിന് ആഗ്രഹമുണ്ട്, ഞാൻ ഈ ഭൂമിയിലായിരിക്കുന്നിടത്തോളം കർത്താവേ, എനിക്ക് നിന്റെ മുമ്പായി വരുമ്പോൾ ഒരു കുറ്റത്തെക്കുറിച്ചും ബോധ്യമില്ലാത്തവനായിട്ട് നിൽക്കണം. ഇതാണ്. അതുകൊണ്ട് പൗലോസ് എപ്പോഴും തന്റെ മനസാക്ഷി ക്ലിയർ ആക്കി വെക്കാനായിട്ട് താല്പര്യപ്പെടും. നമ്മെ സംബന്ധിച്ചും ഈ സാധ്യതയുണ്ട്. ദൈവമുമ്പാകെ നമ്മൾ വരുന്നു, ദൈവമുമ്പാകെ വരുന്നു. നമ്മുടെ മനസാക്ഷി ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് നമ്മളെ കുറ്റം വിധിക്കുന്നില്ലെങ്കിൽ നമുക്ക് എന്തുണ്ട്? ദൈവസന്നിധിയിൽ ഓ കുറ്റമില്ലാത്ത അവസ്ഥയുണ്ട്, പ്രാഗൽഭ്യമുണ്ട്. ഒന്ന് യോഹന്നാനിൽ നാം അങ്ങനെ ഒരു വചനം കാണുന്നുണ്ടല്ലോ. നമ്മൾ കാണുന്ന ഒരു വചനം ഒന്ന് യോഹന്നാനിൽ കാണുന്നുണ്ട്. ദൈവസന്നിധിയിൽ വരുമ്പോ ഹൃദയം നമ്മളെ കുറ്റം വിധിക്കുന്നില്ലെങ്കിൽ, ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നില്ല എങ്കിൽ നമുക്ക് ദൈവത്തോട് പ്രാഗൽഭ്യമുണ്ട്. അതിന്റെ 1 യോഹന്നാൻ 3:18-19 നാം 19-21 വരുമ്പോൾ ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നില്ലെങ്കിൽ നമുക്ക് ദൈവത്തോട് പ്രാഗൽഭ്യമുണ്ട്. നമ്മുടെ മനസാക്ഷിയില് നമുക്ക് കാര്യങ്ങൾ ഒരു പാപത്തെക്കുറിച്ചും ബോധ്യമില്ലാതെ കഴുകപ്പെട്ടവരായിട്ട് നിന്നാൽ ദൈവഭാഗം നമുക്ക് എന്തുണ്ട്? ഓ നമുക്ക് എനിക്കൊരു കുറ്റത്തെക്കുറിച്ച് ബോധ്യമില്ല എന്ന് പൗലോസ് പറഞ്ഞ ആ നിലപാട് നമുക്ക് ഈ ഭൂമിയിൽ സ്വീകരിക്കാനായിട്ട് കഴിയും. പൗലോസ് ഇങ്ങനെ പറയുന്നു, എനിക്ക് ദൈവത്തോടും ദൈവത്തോട് ചെയ്ത തെറ്റുകൾക്ക് ഞാൻ ദൈവത്തോട് അതിന് പരിഹാരം വരുത്തുന്നു, മനുഷ്യരോട് ചെയ്യുന്ന തെറ്റുകൾക്ക് മനുഷ്യരോട് പരിഹാരം വരുത്തുന്നു. അങ്ങനെ എപ്പോഴും എപ്പോഴും കുറ്റമില്ലാത്ത ഒരു മനസാക്ഷി എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കാൻ ഞാൻ ശ്രമിക്കുന്നു. ഈ പൗലോസിന്റെ തന്നെ ഒരു അനുഭവം 23-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തി 23-ാം അധ്യായത്തിന്റെ ആദ്യത്തെ വചനങ്ങളിൽ നാം കാണുന്നുണ്ട്. പൗലോസ് അവിടെയും ന്യായാധിപ സംഘത്തിന് മുമ്പാകെ നിന്ന് ഒരു പ്രസ്താവന നടത്തുകയാണ്. എന്താ പ്രസ്താവന? 23-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തി 23-ാം അധ്യായം അതിന്റെ ആദ്യത്തെ വചനങ്ങൾ. സഹോദരന്മാരെ, ഞാൻ ഇന്നേ ദിവസത്തോളം കേവലം നല്ല മനസാക്ഷിയോടുകൂടെ ദൈവത്തിന്റെ മുമ്പാകെ നടന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോ അപ്പോൾ മഹാപുരോഹിതനായ അനന്യാ അരികെ നിൽക്കുന്നവരോട് അവന്റെ വായിക്ക് അടിപ്പാൻ കൽപ്പിച്ചു. ഉടനെ പൗലോസിന്റെ നീതിബോധം ഉണർന്നു. പൗലോസ് പറഞ്ഞു, പൗലോസ് ഈ മഹാപുരോഹിതനോട് പറഞ്ഞു, ദൈവം നിന്നെ അടിക്കും, വെള്ളദേശ ചുവരെ, നീ ന്യായപ്രമാണ പ്രകാരം എന്നെ വിസ്തരിപ്പാനിരിക്കുകയും ന്യായപ്രമാണത്തിന് വിരോധമായി എന്നെ അടിപ്പാൻ കൽപ്പിക്കുകയും ചെയ്യുന്നുവോ എന്നാ പറഞ്ഞു. അരികെ നിൽക്കുന്നവർ, നീ ദൈവത്തിന്റെ മഹാപുരോഹിതനെ ശകാരിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് പൗലോസ്, സഹോദരന്മാരെ, മഹാപുരോഹിതൻ എന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് അവിടെ ഒരു ക്ഷമ പറയുകയാണ് ചെയ്യുന്നത്. നോക്കുക, ഞാൻ എപ്പോഴും ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത ഒരു മനസാക്ഷി സൂക്ഷിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ പൗലോസ് അങ്ങനെ ഒരു രംഗത്തെ അഭിമുഖീകരിക്കുന്നതാണ് നാം കാണുന്നത്. അദ്ദേഹം ന്യായാധിപ സംഘത്തിന് മുമ്പാകെ വിസ്തരിക്കാനായിട്ട് നിൽക്കപ്പെടുകയാണ്. നിൽക്കപ്പെടുമ്പോ അവിടെ മഹാപുരോഹിതനായ അനന്യാസ് ഉണ്ട്. ആ അനന്യാസ് എന്ത് പറഞ്ഞു? അവരുടെ ന്യായപ്രമാണ പ്രകാരം ഒരാളുടെ കുറ്റം അത് ആ കുറ്റം തെളിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ അയാളെ ശിക്ഷിക്കാവൂ. പക്ഷേ ഈ ന്യായപ്രമാണത്തിന്റെയൊക്കെ ഏറ്റവും തലതട്ടപ്പനായിരിക്കുന്ന മഹാപുരോഹിതൻ തന്നെ പറയുക, ഇവനെ അടിക്കേ എന്ന് പൗലോസിനോട് പറയുക. പൗലോസിനെ കുറിച്ച് തന്റെ സേവകരോട് പറയുക. ഇത് കേട്ടപ്പോ പൗലോസിന്റെ നീതിബോധം ഉണർന്നു. പൗലോസ് ക്ഷുഭിതനായി, ദേഷ്യപ്പെട്ടു. പൗലോസ് പറഞ്ഞു, മഹാപുരോഹിതനെ ഇവിടെ ഗൗരവമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു. എന്താ പറഞ്ഞത്? വെള്ളവേറ്റ ചുവരെ, നിന്നെ ദൈവം അടിക്കാൻ പോവുക, നീ എന്തായി ചെയ്യുന്നത്? നീ ന്യായപ്രമാണ പ്രകാരം എന്നെ വിസ്തരിക്കാനിരിക്കുകയും ന്യായപ്രമാണത്തിന് വിരുദ്ധമായിട്ട് എന്റെ തെറ്റ് തെളിയുന്നതിന് മുമ്പേ എന്നെ അടിക്കാൻ കൽപ്പിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഈ പുരോഹിതനോട്, മഹാപുരോഹിതനോട് ദേഷ്യപ്പെട്ടു. ഉടനെ അരികെ നിൽക്കുന്നവർ പറഞ്ഞു, നീ എന്തായി പറയുന്നത്? ഇത് മഹാപുരോഹിതനാണ്. അപ്പോഴ് പൗലോസിന് ബോധ്യമുണ്ടായി. പൗലോസ് ഒരു വചനം ഓർത്തു, നിന്റെ ജനത്തിന്റെ അധിപതിയെ ദുഷിക്കരുത് എന്നുള്ള വചനം ഓർത്തു. ആ വചനമനുസരിച്ച് താൻ എന്ത് ചെയ്തു? ഇപ്പോഴ് ഈ അനന്യാസ് നല്ലവനല്ലെങ്കിലും അവന് തിന്മ പ്രവർത്തിക്കുന്നവനാണെങ്കിലും ദൈവത്തിന്റെ ജനത്തിന്റെ അധിപതിയാണ്, ആ അധിപതിയെയാണ് ഞാനിപ്പോ ദുഷിച്ചിരിക്കുന്നത് എന്ന് പൗലോസിന്റെ മനസാക്ഷി പൗലോസിനെ കുറ്റപ്പെടുത്തി. കുറ്റപ്പെടുത്തിയ ഉടനെ പൗലോസ് എന്ത് ചെയ്തു? അയ്യോ, ഞാൻ ഏതായാലും അങ്ങനെയൊക്കെ പറഞ്ഞുപോയി, ഇനിയിപ്പോ ഞാന് ക്ഷമയോദിക്കാനൊന്നും തയ്യാറില്ല, ഞാൻ പറഞ്ഞത് പറഞ്ഞു എന്ന് പറഞ്ഞ് പണ്ട് പീലാത്തോസ് പറഞ്ഞ പോലെ ഞാൻ എഴുതിയത് എഴുതി എന്ന് പറഞ്ഞ് ആ ഒരു നിലപാടല്ല പൗലോസിനുള്ളത്. പൗലോസ് ഉടനെ തന്നെ തന്നെ താഴ്ത്തി എല്ലാവരുടെയും മുമ്പാകെ പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, ഞാന് ദൈവത്തിന്റെ ജനത്തിന്റെ അധിപതിയാണ്, മഹാപുരോഹിതനാണ് ഇദ്ദേഹം എന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് ക്ഷമ ചോദിക്കുന്ന ഒരു രംഗമാണ് നാം കാണുന്നത്. എന്തിനാണ് പൗലോസ് ഇവിടെ ക്ഷമ ചോദിച്ചത്? അതിന്റെ കാരണം നാം 24:16 നാം കണ്ടു. എപ്പോഴും ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത ഒരു മനസാക്ഷി ഉണ്ടായിരിക്കണമെന്ന് പൗലോസിന് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് അത് ചെയ്തത്. പ്രിയമുള്ളവരെ, നമുക്കും ഈ നിലയില് ഭൂമിയില് ജീവിക്കാനായിട്ട് കഴിയും. ദൈവമുമ്പാകെ നാം നിൽക്കുമ്പോൾ നമുക്ക് വെളിച്ചം കിട്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളിൽ പാപമില്ലാത്തവരായിട്ട് കർത്താവിന്റെ രക്തത്താഴ് കഴുകപ്പെട്ടവരായിട്ട് നാം നിന്നാൽ പൗലോസ 1 Cor 4:4 പറഞ്ഞതുപോലെ ഒരു കുറ്റത്തെക്കുറിച്ചും എനിക്ക് ബോധ്യമില്ല എന്ന് നമുക്ക് സന്തോഷത്തോടെ പറയാനായിട്ട് കഴിയും. അങ്ങനെ ഒരു കുറ്റത്തെക്കുറിച്ചും ബോധ്യമില്ലാത്തവനെ ദൈവം എന്ത് ചെയ്യും? ദൈവം അവനെ പ്രത്യേകിച്ച് വിധിക്കേണ്ട കാര്യമില്ല, ആ നിലയിൽ ഒഴിവാക്കി വിടും. നമ്മെ സംബന്ധിച്ച് നാം ഈ ഭൂമിയിലായിരിക്കുന്നു, പല കാര്യങ്ങളിൽ ഇടപെടുന്നു. പക്ഷെ ഇടപെടുമ്പോ ദിവസം തോറും നാം നമ്മളെ തന്നെ ചെയ്യേണ്ട ഒരു കാര്യം നമ്മളെ തന്നെ വിധിക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവരെ വിധിക്കാൻ നമ്മളോട് പറഞ്ഞിട്ടില്ല. ഓരോരുത്തരും ദൈവസന്നിധി നിൽക്കുമ്പോൾ അവരവരുടെ കാര്യത്തിനാണ് കണക്ക് കൊടുക്കേണ്ടത്. നമ്മെ സംബന്ധിച്ച് ചെയ്യാവുന്ന കാര്യം എന്താ? നാം നമ്മെ തന്നെ വിധിക്കുക. ദൈവമേ, കർത്താവേ, നിന്റെ വചനത്തിന് വിരുദ്ധമായിട്ട് എവിടെയാണ് എനിക്ക് സംഭവിച്ചത്? എവിടെയാണ് എന്റെ മനസാക്ഷി കളങ്കപ്പെട്ടത്? കർത്താവേ, എനിക്ക് ബോധ്യം തന്നാൽ അവിടുന്ന് തരുന്ന വെളിച്ചത്തിൽ ഞാൻ അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നു വരികയും അവിടുത്തെ രക്തത്താല് കഴിവിൽ പ്രാപിക്കുകയും ചെയ്യും. കർത്താവേ, അവിടുന്ന് എനിക്ക് ബോധ്യം തന്നാൽ ഞാൻ ഒരാളോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആളിനോട് പോയി ക്ഷമ ചോദിക്കും. എന്റെ മനസാക്ഷി ഞാൻ വളരെ ക്ലിയർ ആക്കി വെക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ മനസാക്ഷി ഏറ്റവും ക്ലിയർ ആക്കി വെക്കാൻ പൗലോസ് താല്പര്യപ്പെട്ടത്? കാരണം പൗലോസിന് ഒരു ആഗ്രഹമുണ്ട്. അന്ന് ന്യായവധി ദിവസം പൗലോസ് തർസോസുകാരനായ ശൗൽ എന്ന് പേരുള്ള പൗലോസ് വരട്ടെ എന്ന് പറഞ്ഞ് ദൈവം വിളിക്കുമ്പോ ദൈവം നോക്കിയിട്ട് പറയും, നിനക്ക് പോകാം, നിന്നെ ഞാനൊന്നും പിടിക്കുന്നില്ല. കാരണം നീ ഈ ഭൂമിയിലായിരുന്നപ്പോൾ നീ ദിവസവും നിന്നെ തന്നെ വിധിക്കുന്നവനായിരുന്നു, നിന്നെ തന്നെ വിധിക്കുന്നവനായിരുന്നു. പ്രിയമുള്ളവരെ, ക്രിസ്തീയ ജീവിതത്തെ ഗൗരവമായിട്ട് എടുത്തിട്ടുള്ള ആളുകൾ ദിവസം തോറും തങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ വിധിക്കുന്നവരാണ്. കടന്നു വന്ന കർത്താവേ, എവിടെയാണ് എവിടെയാണ് നീ തരുന്ന വെളിച്ചത്തിൽ. നമ്മള് 36 സങ്കീർത്തനം അതിന്റെ 9 വചനത്തിൽ നാം വായിക്കുന്നത്, ദൈവമേ നിന്റെ പ്രകാശത്തിൽ ഞങ്ങള് പ്രകാശം കാണും, വെളിച്ചം കാണും. നാമും നമ്മളെ തന്നെ ഒത്തിരി സന്ധ്യയാകുമ്പോൾ വന്നിരുന്ന് ഞാൻ എവിടെയാവും, ഒരു തെറ്റ് എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടുപിടിക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ ഒരു ഇൻട്രോസ്പെക്ഷൻ നടത്തുക എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിച്ചത്. കർത്താവ് തരുന്ന വെളിച്ചത്തിൽ ദൈവമേ നിന്റെ പ്രകാശത്തിൽ ഞാൻ വെളിച്ചം കാണും, ഞാൻ പ്രകാശം കാണും. കർത്താവ് തരുന്ന ആ ബോധ്യത്തിൽ നമ്മൾ ദിവസവും നമ്മുടെ മനസാക്ഷിയെ ഒരു കുറ്റമില്ലാത്തതായിട്ട് നിർത്താൻ നമ്മൾ തയ്യാറാവണം. അതിന് നമ്മളെ സഹായിക്കുന്നതാണ് തന്നെത്താനെ വിധിക്കുന്ന ഒരു കാര്യം. അത് ദിവസം തോറും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ചിലരെ ഒരു സഹോദരനെ പറഞ്ഞ ഒരു ഉദാഹരണം ഞാൻ ഓർക്കുന്നുണ്ട്. ചില നമ്മൾ ദിവസവും ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. പല്ല് തേക്കുക എന്ന് പറയുന്നത് കുഞ്ഞുങ്ങള് ദിവസം ചെയ്യേണ്ട ഒരു കാര്യമാണ്. ദിവസം ചെയ്യേണ്ട ഒരു കാര്യമാണ് പല്ല് തേക്കുക. കുറച്ച് കഴിയുമ്പോൾ എന്ത് പറ്റും? അതൊരു ശീലമായി തീരും. ആരെങ്കിലും രാവിലെ നമ്മളോട് പറയണോ നീ കാപ്പി കുടിക്കണോ പല്ല് തേച്ചോ എന്ന് ആരും നമ്മളോട്, കുഞ്ഞുങ്ങളോടല്ലാതെ പ്രായമായവരോട് പ്രത്യേകിച്ച് ആരും ചോദിക്കാറില്ല. കാര്യം അതൊരു ശീലമായി തീർന്നു. പ്രിയമുള്ളവരെ, ദിവസം തോറും ഈ നിലയിൽ നമ്മളെ തന്നെ വിധിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിട്ട് ഒരു ശീലമായി തീരാം. അതേസമയം ആ സഹോദരൻ പറയാറുണ്ട്, ആദിവാസികളുടെ ഇടയിൽ ഒരാൾ ചെന്നു എന്നിരിക്കട്ടെ, അവിടെ എന്തില്ല, അവിടെ പല്ലുതേപ്പില്ല, കുളിയില്ല, മറ്റു കാര്യങ്ങളില്ല. ഇദ്ദേഹം ഈ മിഷണറിയായി ചെന്ന ആള് ഈ ആദിവാസികളെ എല്ലാം വിളിച്ചു കൂട്ടി, നിങ്ങള് വളരെ ശുചിയായിട്ട് ജീവിക്കണം, ദിവസവും പല്ല് തേക്കണം എന്നെല്ലാം പറഞ്ഞു. അവരെ ഉത്സാഹിപ്പിച്ചു. അവര് ആ നിലയില് പല്ല് തേച്ച് ദിവസവും നിൽക്കുകയാണ്. എന്നാലേ ഈ മിഷണറി ഒരു 6 സ്വന്തം നാട്ടിലേക്ക് പോയാലോ, ഇവർക്ക് അതിനുള്ള ഗൗരവം കുറഞ്ഞു വന്ന് പലരും പഴയ തങ്ങളുടെ സ്വഭാവത്തിലേക്ക് അങ്ങ് മടങ്ങിപ്പോകും. പ്രിയമുള്ളവരെ, ദൈവസഭയിൽ എന്തുകൊണ്ടാണ് തന്നെത്താനെ വിധിക്കണം എന്നുള്ള വചനം കൂടെ കൂടെ നമ്മൾ പറയുന്നത്? ഓ, ഇത് നാം കൂടെ കൂടെ കേട്ടാൽ മാത്രമേ ദിവസവും നാം ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് നമ്മുടെ ഒരു അശീലമായി ഈ കാര്യങ്ങൾ തീരുകയുള്ളൂ. പൗലോസ് പറഞ്ഞു, എനിക്ക് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ഒരു കുറ്റത്തെക്കുറിച്ച് ബോധ്യമില്ലാത്തവനായിട്ട് എനിക്ക് നിൽപ്പാനായിട്ട് കഴിയും. നമുക്ക് 90% കാര്യങ്ങളും ഒരു പക്ഷേ നമുക്ക് വെളിച്ചമില്ലാത്തതുണ്ടായിരിക്കും, തെറ്റുകളുണ്ടായിരിക്കും. പക്ഷെ നമുക്ക് വെളിച്ചമുള്ള ആ 10% കാര്യത്തിൽ ദൈവസന്നിധിയിൽ നമുക്ക് വളരെ ശുദ്ധമായ ഒരു മനസാക്ഷി ഇന്ന് സൂക്ഷിച്ചാൽ അന്ന് ദൈവം നിങ്ങളെ വിധിക്കുകയില്ല. ഇന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ വിധിച്ചാൽ അന്ന് ദൈവസന്നിധിയിലെ ഒരു വിധി പ്രസ്താവന കേൾക്കാതെ നമുക്ക് പോകാനായിട്ട് കഴിയും. ഞാൻ ഓർക്കുന്നുണ്ട്, ദൈവം എന്തുകൊണ്ടാ ഈ 10% കാര്യങ്ങളില് തന്നെത്താനെ വിധിച്ച ഒരുവനെ നോക്കിയിട്ട് ദൈവം സന്തോഷിച്ച് എന്റെ മകനെ നീ നന്നായിരിക്കുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? ബാക്കി 90% നമുക്ക് വെളിച്ചമില്ലാത്ത കാര്യങ്ങളിൽ നമ്മൾ തെറ്റിപ്പോയിരിക്കുകയാണെങ്കിലും ദൈവം നാം നമ്മെ തന്നെ വിധിച്ച് നമ്മുടെ മനസാക്ഷി ക്ലിയറാക്കി വെച്ച 10% കാര്യങ്ങളെ നോക്കി സന്തോഷിക്കുന്നത് എന്തുകൊണ്ടാ? നമ്മെ പ്രസാദിക്കുന്നത് എന്തുകൊണ്ടാ? ഒരു സഹോദരൻ പറഞ്ഞ ഒരു ഉദാഹരണം എന്റെ മനസ്സിലുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഒരു വലിയ ചിത്രകാരൻ പടങ്ങളെല്ലാം വളരെ മനോഹരമായിട്ട് വരയ്ക്കും. വലിയ ചിത്രകാരനാണ്, അംഗീകാരമുള്ള ആളാണ്. ഈ ചിത്രകാരന് ഒരു മകനുണ്ട്, 2 വയസ്സുള്ള കുഞ്ഞ്. ആ കുഞ്ഞെന്ത് ചെയ്തു, ഒരു ദിവസം അച്ഛന്റെ ബ്രഷും പാലറ്റും എടുത്ത് ഒരു പടം അവനെ വരച്ചു, ഒരു ചെറിയ പടം വരച്ചു. ആ പടം വരച്ചിട്ട് ഈ ചിത്രകാരനെ ആ പിതാവ് ഇത് വന്ന് കാണുമ്പോ ആ പിതാവ് എന്ത് പറയും? പിതാവ് പറയും, മോനെ നന്നായിരിക്കുന്നു എന്ന് പറയും. എന്തുകൊണ്ടാ? 2 കുഞ്ഞ് വരച്ച പടത്തിന് അതിന്റേതായ ന്യൂനതകളൊക്കെ ഉണ്ട്. പക്ഷെ അവൻ എത്ര വയസ്സേ ഉള്ളൂ? 2 2 തന്റെ മകൻ ഇത്രത്തോളം ഭംഗിയായിട്ട് വരച്ചല്ലോ എന്ന് നോക്കി പിതാവ് എന്ത് പറയും? കൊള്ളാമെന്ന് പറയും. പ്രിയ സഹോദര സഹോദരി, നീയും ഞാനും 10% കാര്യങ്ങളിലെ നമ്മള് ദൈവസന്നിധിയിൽ നമുക്ക് വെളിച്ചമുള്ളൂ, അതിനനുസരിച്ച് ജീവിക്കുന്നുണ്ടെങ്കിലും ഓ, ഈ പിതാവ് വന്നിട്ട് നമ്മളെ നോക്കിയിട്ട് എന്താ പറയുന്നത്? കൊള്ളാം. കാര്യം നമ്മുടെ പ്രായം ഈ 2 ഉള്ളൂ, നമുക്ക് അതിനുള്ള കഴിവ് മാത്രമേ ഉള്ളൂ. ഈ ചിത്രകാരൻ നോക്കുമ്പോ ഈ കുഞ്ഞ് വരച്ച പടത്തിൽ ഒത്തിരി കുഴപ്പങ്ങളുണ്ട്. ഇന്ന കുഴപ്പമുണ്ട്, ഇന്ന കുഴപ്പമുണ്ട്, ഒത്തിരി ന്യൂനതകളുണ്ട്, 90% ന്യൂനതകൾ കാണാനുണ്ട്. എന്നാലും ആ ചിത്രകാരനായ പിതാവ് മകനോട് പറയുമോ, മോനെ നീ ഇവിടെ തെറ്റിപ്പോയി, ഇവിടെ തെറ്റിപ്പോയി, ഇവിടെ തെറ്റിപ്പോയി എന്നല്ല പറയുന്നത്. ആ മോനെ നീ വരച്ചല്ലോ, ഇത്ര വരച്ചല്ലോ, നന്നായിരിക്കുന്നു, നിന്റെ കഴിവനുസരിച്ച് നീ ചെയ്തു. അവന്റെ കഴിവനുസരിച്ച് മാത്രമേ അവനോട് ചോദിക്കുന്നുള്ളൂ. സഹോദര സഹോദരി, നീയും ഞാനും ദൈവസന്നിധി നമ്മളെ ഒത്തിരി പേടിപ്പിക്കുന്നുണ്ടോ? ദൈവസന്നിധി വരുമ്പം ദൈവത്തെക്കുറിച്ചൊരു ചൂരലും എടുത്തു നിൽക്കുന്ന ഹെഡ്മാസ്റ്ററുടെ ചിത്രമാണോ നമ്മുടെ മനസ്സിലുള്ളത്? ഓ അത് ചെയ്തില്ല, ഇത് ചെയ്തില്ല. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാഗൽഭ്യം ഉണ്ടാകാനായിട്ട് ഒക്കും, ധൈര്യം ഉണ്ടാകാനായിട്ട് ഒക്കും. എങ്ങനെ? നമ്മുടെ മുമ്പാകെയുള്ള ആ 10% കാര്യങ്ങളിൽ, നമുക്ക് വെളിച്ചം കിട്ടിയിട്ടുള്ള 10% കാര്യങ്ങളിൽ നാം നമ്മെ തന്നെ വിധിക്കുകയും ദൈവമുമ്പാകെ നമ്മുടെ മനസ്സാക്ഷി ശുദ്ധമാക്കി വെക്കാനായിട്ട് ഉത്സാഹിക്കുകയും ചെയ്താൽ അനുഗ്രഹീതമായ ഒരു കാര്യമാണ്, അനുഗ്രഹീതമായ കാര്യമാണ്. എത്ര പേര് ഇതിന് തയ്യാറാണ്? ഞാൻ ഒരിക്കലും ഇവിടെ സഭയില് ആദ്യം കടന്നു വന്ന ഒരു സമയത്ത് ഞാൻ ഒരു പാവപ്പെട്ട ഒരു സഹോദരനോട് സംസാരിച്ച രംഗം ഓർക്കുന്നുണ്ട്. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഈ സഭ വരുന്നത്? വേറെ എത്ര സഭകളുണ്ടായിരുന്നു, അവിടെ അങ്ങനെ പോകരുതായിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇവിടെ വരുന്ന എന്റെ പിള്ളേര് വളരെ കൊച്ചു പിള്ളേര്, അവര് ഞങ്ങൾ താമസിക്കുന്നിടത്ത് ആരും വിദ്യാഭ്യാസം ഉള്ളവരും വിവരം ഉള്ളവരും ഒന്നുമില്ല, ഞങ്ങളെ ആരും വേണ്ടതുപോലെ അവർ സ്വീകരിക്കുകയില്ല. എന്നാൽ ഇവിടെ വന്നപ്പം എന്റെ കുഞ്ഞുങ്ങൾക്ക് അംഗീകാരമുണ്ട്, കുഞ്ഞുങ്ങളെ അവരെല്ലാം കാര്യമായിട്ട് നോക്കുന്നു, ഞങ്ങളുടെ തൊലിയുടെ നിറമോ ഞങ്ങളുടെ വിദ്യാഭ്യാസത്തിന്റെ കുറവോ ഒന്നും നോക്കാതെ ഞങ്ങളെ സ്വീകരിക്കുന്നു. അതുകൊണ്ട് എന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു ഭാവി ഉണ്ടാകണം, അതിനാണ് ഞാൻ ഇവിടെ വരുന്നത് എന്ന് അദ്ദേഹം അന്ന് എന്നോട് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. നോക്ക, കുഞ്ഞുങ്ങൾക്കൊരു ഭാവി ഉണ്ടാകണം. ഇവിടെ വരുമ്പോ ഇംഗ്ലീഷ് പറയുന്ന വേറെ കുഞ്ഞുങ്ങളോടൊക്കെയുള്ള സംസർഗം കൊണ്ട് അവർക്കൊരു നല്ല ഭാവി ഉണ്ടാകണം. ആ പിതാവ് നിഷ്കളങ്കമായിട്ട് അങ്ങനെയാണ് വിചാരിച്ചത്. അതിൽ നിന്നൊക്കെ ഇന്ന് അദ്ദേഹം വളരെ 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 മുന്നോട്ട് പോയി. തുടക്കത്തില് നാം എല്ലാവരും ഇതുപോലെയൊക്കെയുള്ള ചില കാര്യങ്ങളെ ചിന്തിച്ചാണ് കടന്നു വരുന്നത്. പ്രിയമുള്ളവരെ, പക്ഷേ ദൈവസഭയിൽ വന്ന കുഞ്ഞുങ്ങൾക്കും ഒരു ഭാവിയുണ്ട്. ഞാൻ ഈ വചനത്തോടുള്ള ബന്ധത്തെ ചിന്തിച്ചപ്പോ നമ്മൾ നമ്മളെ തന്നെ വിധിച്ചാൽ എന്താണ്? നമ്മളെ തന്നെ വിധിച്ചാൽ നമ്മൾ ദൈവസന്നിധിയിൽ നേരുള്ളവരാണ്. നേരുള്ളവരാണെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് എന്താ ഒരു വാഗ്ദാനമുള്ളത്? 112 സങ്കീർത്തനത്തിന്റെ 2 വാക്യത്തിൽ അതാ ഒരു മനോഹരമായ ഒരു വചനം നാം കാണുന്നു. 112 സങ്കീർത്തനം അതിന്റെ 2 വചനം. നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. നീ നിന്നെ തന്നെ ദിവസം വിധിച്ചാൽ നിനക്കും ഗുണമാണ്, നിന്റെ തലമുറയ്ക്കും ഗുണമാണെന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. നീ നിന്നെ തന്നെ വിധിച്ചാൽ നീ എന്തുള്ളവനാണ്? നേരുള്ളവനാണ്. നിനക്കും തന്നെയാണ്, നീയും അന്ത്യ ന്യായവിധി ദിവസത്തിൽ നിന്നെ വിധിക്കുകയില്ല, അതുപോലെ തന്നെ നിന്റെ തലമുറയും അനുഗ്രഹിക്കപ്പെടും എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. പ്രിയമുള്ളവരെ, അനുഗ്രഹീതമായ ഒരു കാര്യമാണ്. ദൈവസഭയിലാണ് ന്യായവിധിയെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നത്. അല്ലെങ്കിൽ പത്രോസ് പറയുന്നത് ന്യായവിധിയെക്കുറിച്ച് പറയുന്നിടമാണ് ദൈവസഭ. അങ്ങനെ പത്രോസ് പറയുന്നുണ്ട്. ഒന്ന് പത്രോസ് നാം ഒരു വചനം കാണുന്നുണ്ടല്ലോ. 1 പത്രോസ് 4 അതിന്റെ 17 വാക്യം. 1 പത്രോസ് 4 അതിന്റെ 17 വാക്യം. ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിക്കാൻ സമയമായല്ലോ. നോക്കുക, ഈ ജഡ്ജ്മെന്റ് എവിടെയുണ്ട്? ദൈവഗ്രഹത്തിലുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാൻ കഴിയും, ഈ ന്യായവിധിയെക്കുറിച്ച് പറയുന്നിടമാണ് ദൈവഗ്രഹം എന്ന് പറയാനായിട്ട് കഴിയും. ഓ ഇന്ന് പലയിടത്തും ഈ നിലയിലൊരു കാര്യത്തെക്കുറിച്ച് ആര് പറയും? എല്ലാരും പറയും, കടന്നു വരിക, അനുഗ്രഹിക്കപ്പെടുക, ഒന്ന് വഴി ഒന്ന് വെച്ചാ 10 കിട്ടും എന്ന് തെരുവിൽ പറയാറുണ്ടല്ലോ. ഒന്ന് വഴി വെയ്യ് രാജാവ്, ഒന്ന് വെച്ച 10 കിട്ടും, നീ ദൈവത്തിന്റെ 1% കൂടെ, 100% നിനക്ക് കിട്ടും, ഒന്ന് വെച്ചാൽ 10 കിട്ടും, 100 കിട്ടും. അങ്ങനെ അനുഗ്രഹത്തിന്റെ സുവിശേഷം പറയുന്നിടത്ത് ഇവിടെ ഇതാ ഒരിടത്ത് പറയുന്നു, നീ നിന്നെ തന്നെ വിധിച്ച് ദിനംതോറും ദൈവസന്നിധി വാ, മനസ്സാക്കി കഴുകി വെക്ക്, നിന്ന് ആരോടേലും ദൈവത്തോട് തെറ്റ് ചെയ്തിട്ടുണ്ട് അതിന് ക്ഷമ പറ, മനുഷ്യരോട് തെറ്റ് ചെയ്തിട്ടുണ്ട് അതിന് ക്ഷമ പറ എന്നെല്ലാം പറയുന്നു. ഇതാണോ? ഓ പത്രോസിൽ നിന്നുണ്ടായിരുന്നെങ്കിൽ പത്രോസ് പറഞ്ഞേനേ, ന്യായവിധി എവിടാ ഉള്ളത്? ദൈവഗ്രഹത്തിലാണുള്ളത്. ഓ ദൈവഗ്രഹത്തെ നമുക്ക് ആ ഒരു വ്യവസ്ഥ വെച്ച് കണ്ടുപിടിക്കാനായിട്ടൊക്കും എന്ന് പത്രോസ് പറഞ്ഞേനേമായിരുന്നു. പ്രിയമുള്ളവരെ, ദൈവസഭയിലെ ഈ കാര്യങ്ങൾ പറയുന്നത് നിങ്ങളുടെ നിത്യതയെ സ്നേഹിച്ചുകൊണ്ടാണ്. അന്ന് അനേകർ ദൈവത്തിന്റെ മുമ്പാകെ വന്നിട്ട് പല കാര്യങ്ങളാലും വിധിക്കപ്പെട്ടവരായിട്ട് കടന്നു പോകുമ്പോൾ എനിക്ക് നിങ്ങൾക്കും അന്ന് അവിടെ കടന്നു വന്നിട്ട് ഒരു വിധിയും കേൾക്കാതെ കടന്നു പോകാനായിട്ട് കഴിയണം. അങ്ങനെ കഴിയാനായിട്ടുള്ള ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. നമുക്ക് ഇന്ന് നമ്മളെ തന്നെ വിധിക്കുന്നവരാകാം. അതുപോലെ തന്നെ മറ്റുള്ളവരെ വിധിക്കാതെയിരിക്കാം. മറ്റുള്ളവരെ വിധിക്കാതിരിക്കാം. എന്തുകൊണ്ടാണ് നമ്മൾ മറ്റൊരാളെ വിധിക്കാതിരിക്കേണ്ടത്? അവർക്ക് പല കാര്യങ്ങളിലും വെളിച്ചം കിട്ടിയിട്ടില്ല. ഞാൻ നേരത്തെ നമ്മളെക്കുറിച്ച് പറഞ്ഞു, നമുക്ക് 10% കാര്യങ്ങളിലെ വെളിച്ചം കിട്ടിയിട്ടുള്ളൂ. ആ കാര്യങ്ങളിൽ നമ്മൾ മനസ്സാക്ഷി ശുദ്ധമാക്കി വെക്കണമെന്ന് മാത്രമേ ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നുള്ളൂ എന്ന് പറഞ്ഞു. ഇത് നമുക്ക് ബാധകമാണെങ്കിൽ മറ്റ് സഹോദരന്മാർക്കും മറ്റ് സഹോദരിമാർക്കും ഇതേ അലവൻസ് തന്നെ നമുക്ക് കൊടുക്കാനായിട്ട് കഴിയും. ഒരു ഒരു സഹോദരൻ ഒരു കാര്യത്തെക്കുറിച്ച് വെളിച്ചമില്ലാത്തവനായിട്ട് ചില കാര്യങ്ങൾ ചെയ്യുന്നു, ഉടനെ നീ അവനെ വിധിക്കണ്ട. നീ വിചാരിക്കണം അവനതിനെക്കുറിച്ച് വെളിച്ചമില്ല, അവനെ വെളിച്ചമില്ല. വെളിച്ചമില്ലാത്ത കാര്യത്തെക്കുറിച്ചൊന്നും ദൈവം അവനോട് ചോദിക്കുകയില്ല. അതുകൊണ്ട് അവനെ എന്ത് ചെയ്യണം? വെറുതെ വിട്ടേക്കണം. അവനെ വിധിക്കേണ്ട ചുമതല നിനക്കല്ല. പൗലോസ് അങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ടല്ലോ റോമർ കെഴുതിയ ലേഖനം. ഞാൻ ആ വാക്യങ്ങളുടെ വായിച്ചിട്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. റോമർ കെഴുതിയ ലേഖനം 14-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ വരുമ്പോ അവിടെ ചിലര് ചിലത് തിന്നും ചിലത് തിന്നണ്ടാന്ന് വെക്കും. വിഗ്രഹാർത്ഥിതം ചിലര് ഭക്ഷിക്കും, അല്ലെങ്കിൽ മാംസം ചിലര് ഭക്ഷിക്കും. വേറെ ചിലരോ അവര് സത്യം മാത്രമേ ഭക്ഷിക്കുകയുള്ളൂ, വിഗ്രഹാർത്ഥിതം ഭക്ഷിക്കുകയില്ല. തിന്നുന്നതിനെ കുറിച്ച് തന്നെ വ്യത്യസ്തമായ കാര്യങ്ങൾ അവിടെ വരിക. അപ്പോ പൗലോസ് പറയുന്നു, തിന്നാത്തവൻ തിന്നുന്നവനെ വിധിക്കരുത്. ദൈവം അവനെ കൈക്കൊണ്ടിരിക്കുന്നവല്ലോ. മറ്റൊരു തന്റെ ദാസനെ വിധിപ്പാൻ നീയാ? അവൻ നിൽക്കുന്നതോ വീഴുന്നതോ സ്വന്തം യജമാനത്രേ. നോക്കുക എത്ര സ്വാതന്ത്ര്യമാണ് പൗലോസ കൊടുക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുകയില്ല. എന്നാൽ ഒരു സഹോദരൻ ആ കാര്യം ചെയ്യുന്ന കാണുമ്പോ നമ്മൾ അവനെ വിധിക്കണ്ട. അവനെ വിധിപ്പാൻ ഞാൻ ആരാണ് എന്ന് നീ സ്വയം ചോദിക്കണം. അവൻ ആരുടെ ദാസനാ? ദൈവത്തിന്റെ ദാസനാ. അവൻ യജമാനുണ്ട്, ആ യജമാനും അവനും കൂടെ കാര്യം തീർത്തോളൂ. അവനൊരു പക്ഷെ ആ കാര്യത്തിൽ വെളിച്ചം കിട്ടിയിട്ടുണ്ടായിരിക്കുകയില്ല എന്ന് പറഞ്ഞ് അവനെ വിധിക്കാതിരിക്കാനായിട്ട് നമുക്ക് കഴിയും. അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ വരുമ്പോ, എന്നാൽ നീ സഹോദരനെ വിധിക്കുന്നതെന്ത്? അല്ല, നീ സഹോദരനെ ധിക്കരിക്കുന്നതെന്ത്? നാം എല്ലാവരും ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കും എന്ന് പൗലോസ് വീണ്ടും ഓർപ്പിക്കുകയാണ്. നോക്കി അതിന്റെ 13-ാമത്തെ വചനത്തിൽ വരുമ്പോൾ, അതുകൊണ്ട് നാം ഇനി അന്യോന്യം വിധിക്കരുത്. എന്തുകൊണ്ട് നാം മറ്റൊരാളെ വിധിക്കരുത്? ആളിന് ഒരു പക്ഷേ ദൈവത്തിൽ നിന്ന് അതിന്റെ വെളിച്ചം കിട്ടിയിട്ടുണ്ടാവുകയില്ല എന്നുള്ള അലവൻസ് നമ്മൾ അവർക്ക് കൊടുത്താൽ നമുക്ക് അവരെ വിധിക്കാനായിട്ട് കഴിയില്ല. പ്രിയമുള്ളവര്, എത്ര അനുഗ്രഹീതമായ ഒരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതം! എത്ര അനുഗ്രഹീതമായ ഒരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതം! ഇന്ന് പലരുടെയും പ്രശ്നം എന്താ? പലരും അസ്വസ്ഥരും ദുഃഖിതരും വാടിയ മുഖമുള്ളവരും വീർത്ത മുഖമുള്ളവരും ആയിരിക്കുന്നതിന് കാര്യമെന്താ? രണ്ട് കാര്യങ്ങളാ ക്രിസ്ത്യാനികളെ പലരെയും ദുഃഖിതരും വീർത്ത മുഖമുള്ളവരും ആക്കുന്നത്. ഒന്ന്, അവരവരുടെ ജീവിതത്തിലെ പാളിച്ചകളാണ്, അവരവരുടെ ജീവിതത്തിലെ പാപങ്ങളാണ്, അവരവരുടെ ജീവിതത്തിലെ കുറവുകളാണ് ആളുകളെ ദുഃഖിതരാക്കുന്നത്. രണ്ടാമത്തേത് മറ്റുള്ളവരുടെ ജീവിതത്തിലെ കുറവുകൾ കാണുമ്പോൾ അതിനെക്കുറിച്ച് ഉള്ളില് ചില കാര്യങ്ങൾ പറയാനായിട്ട് തോന്നുന്നു, പക്ഷെ പറഞ്ഞാൽ ശരിയാകുകയല്ലെന്നറിയാം. അതുകൊണ്ട് അതെല്ലാം മനസ്സിൽ വെച്ച് വീർപ്പുമുട്ടി മുഖം വീർത്ത് നിൽക്കുക ചെയ്യുന്നത്. എന്നാൽ തന്നെത്താനെ വിധിക്കുന്ന ഒരുവനും മറ്റൊരാളെ വിധിക്കാതിരിക്കുന്ന ഒരുവനും ഈ രണ്ട് കാര്യത്തിൽ സ്വാതന്ത്ര്യമുണ്ട്. ക്രിസ്തീയ ജീവിതം എന്നെയും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹീതമായ ജീവിതമാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്, നമ്മളെ സ്നേഹിച്ചാണ് ഈ കൽപ്പന തന്നിരിക്കുന്നത്. ഒന്ന്, എന്താണ്? നാം നമ്മെ തന്നെ വിധിക്കണം. നമ്മെ തന്നെ വിധിക്കുമ്പോൾ നമ്മുടെ മനസ്സാക്ഷിയെ മലിനപ്പെടുത്തുന്ന കാര്യങ്ങൾ ദൈവസന്നിധിയിൽ ചെന്ന് നമുക്ക് കഴുകൽ പ്രാപിക്കാം. നമ്മുടെ ഭാരങ്ങൾ നീങ്ങിപ്പോകും, നമ്മുടെ പാപങ്ങൾ നീങ്ങിപ്പോകും, നമ്മുടെ ഹൃദയത്തിലെ സന്തോഷമുണ്ടാകും. അതുപോലെ മറ്റൊരാളെ വിധിക്കാനായിട്ടുള്ള കാര്യം നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കി അതില് അവരെ സ്വതന്ത്രരായിട്ട് വിട്ടുകഴിയുമ്പോൾ, ഓ, മറ്റൊരാളെ നോക്കിയിട്ട് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന തിക്കുമുട്ടലെല്ലാം നമുക്ക് ഒഴിവാക്കാനൊക്കും. അങ്ങനെയുള്ളവർക്ക് സന്തോഷത്തോടെ ക്രിസ്തീയ ജീവിതം, സൗഭാഗ്യ ജീവിതം, ആനന്ദ ജീവിതം എന്ന് പാടാനായിട്ട് കഴിയും. കഴിഞ്ഞ ദിവസം വ്യാഴാഴ്ച ഞങ്ങൾ കൂടിയപ്പോ ഒരു സഹോദരൻ പറയുകയായിരുന്നു, ക്രിസ്ത്യാനികൾ ഏറ്റവും കൂടുതൽ കള്ളം പറയുന്നത് ഞായറാഴ്ചയാണ് എന്ന ഒരു സഹോദരൻ പറയുകയായിരുന്നു. ഇങ്ങനെ കൂടുതൽ കള്ളം പറയുന്നത് ഞായറാഴ്ചയാകുന്നത്? ഓ, നമ്മളെല്ലാവരും കൂടെ കൂടി ക്രിസ്തീയ ജീവിതം, സൗഭാഗ്യ ജീവിതം എന്ന് പാട്ട് പാടുമ്പോ സഹോദര സഹോദരി, നീ അത് അർത്ഥമാക്കിയിട്ടുണ്ടോ? നിന്റെ ജീവിതത്തിൽ അതുണ്ടോ? സൗഭാഗ്യമുണ്ടോ? നീ നിന്റെ പാപങ്ങളും ഒക്കെ മനസ്സിൽ വെച്ചും മറ്റുള്ളവരെ വിധിച്ചും നിന്റെ ജീവിതം ആകെ പ്രാരാബ്ദമായി മാറിയിരിക്കുമ്പോ നീ പറയുക ക്രിസ്തീയ ജീവിതം, സൗഭാഗ്യ ജീവിതം എന്ന് പറയുമ്പോ നീ കള്ളം പറയുകയല്ലേ ചെയ്യുന്നത്? ഒരു സഹോദരനെ വ്യാഴാഴ്ച ആ നിലയിലെ ചോദിക്കുന്നത് കേൾപ്പാനായിട്ട് ഇടയായി. പ്രിയമുള്ളവരെ, നമ്മുടെ ഭൂമിയിലെ ജീവിതം ഏറ്റവും അനുഗ്രഹീതമായ ഒരു ജീവിതമായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ദൈവം ഇതാ നമുക്കൊരു മരുന്ന്, ഒരു മരുന്ന് ദൈവം സജസ്റ്റ് ചെയ്തിരിക്കുക. നീ എന്ത് വേണം സന്തോഷമായിട്ട് ദിവസവും ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ ഇതാ ഒരു മരുന്ന്. നമ്മളിപ്പോ ഒരു ഡോക്ടറെ കാണാൻ ചെന്നു, ഡോക്ടറെ എനിക്ക് തലവേദനയാണ് ഇന്നതാണ്, ഉടനെ ഡോക്ടർ ഒരു കുറിപ്പടി എടുത്ത് ആറെന്നൊക്കെ ഇട്ട് ആൽപ്രോസിൻ രാവിലെ ഒന്ന്, ഉച്ചയ്ക്കൊന്ന്, വൈകിട്ടൊന്ന്, 4 മണിക്കൊന്ന്, 12 മണി എന്നൊക്കെ പറഞ്ഞ് നമുക്കൊരു കുറിപ്പടി കയ്യിൽ തരുമല്ലോ. ഇതാ ഞാനും നിങ്ങൾക്കൊരു കുറിപ്പടി തരുന്നു. നിങ്ങൾക്ക് സന്തോഷകരമായിട്ട് നീ ജീവിക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ. ഒന്ന് നിങ്ങളെ തന്നെ ദിവസവും വിധിക്കുക. രണ്ട് മറ്റുള്ളവരെ വിധിക്കാതിരിക്കുക. ഈ കുറിപ്പടിയുമായിട്ട് വീട്ടിൽ പോകാം, സന്തോഷകരമായ ഒരു ജീവിതം ജീവിക്കാൻ ഒക്കും. ക്രിസ്തീയ ജീവിതം, സൗഭാഗ്യ ജീവിതം എന്ന് നാളെ ഓ അർത്ഥപൂർവ്വമായിട്ട് നിങ്ങൾക്ക് പാടാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, നമുക്ക് അന്ന് ദൈവസന്നിധി ചെല്ലുമ്പോൾ, അന്ന് ദൈവസന്നിധിയിൽ നാം നിൽക്കുമ്പോൾ നമുക്കൊരു ദുഃഖമുണ്ടായത്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളെ ഈ വചനങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. നാം ദിവസവും ദൈവസന്നിധിയിൽ കടന്നു വരിക, നമ്മുടെ മനസ്സാക്ഷി ശുദ്ധമായിട്ട് വെക്കുക, മറ്റുള്ളവരെ വിധിക്കാതിരിക്കുക. രണ്ട് കാര്യങ്ങളാണ്, നമ്മളെ തന്നെ വിധിക്കുക, മറ്റുള്ളവരെ വിധിക്കാതിരിക്കുക. അങ്ങനെയുണ്ടെങ്കിൽ ഇവിടെ ജീവിതം ആനന്ദകരമാണ്, അവിടെ ചെല്ലുമ്പോഴും സ്വർഗമാണ് നമുക്ക് കിട്ടുന്നത്. ഒരു ഈ ലോകത്തെ ധനവാന്മാരായ ഒരാളെ കുറിച്ച് ഒരാള് ഞാൻ സംസാരിച്ചപ്പോ ഇങ്ങനെ പറഞ്ഞത് കേട്ടു, അവർക്ക് ഇവിടെയും സ്വർഗം, അവിടെയും സ്വർഗം, ഇവിടെയും സ്വർഗം, അവിടെയും സ്വർഗം. ശ്രീയുള്ളവരെ, നമുക്കത് പ്രാപിക്കാനായിട്ട് കഴിയും. നമുക്ക് ഇവിടെയും സ്വർഗം, ഇവിടെ നമ്മള് തന്നെത്താനെ ദൈവസന്നിധിയിൽ ചെന്ന് ദിവസവും വിധിക്കപ്പെട്ട് കഴിവിൽ പ്രാപിക്കും. മറ്റൊരാളെ വിധിക്കുകയില്ല. ഇവിടെ സ്വർഗം, അവിടെ ചെല്ലുമ്പോഴോ അവിടെയും നമുക്ക് ന്യായവിധിയില്ല. അവിടെയും സ്വർഗം, ഇവിടെയും സ്വർഗം, അവിടെയും സ്വർഗം. ആർക്ക് വേണം ഈ സുവിശേഷം, സന്തോഷത്തിന്റെ ഈ സുവിശേഷം? ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.